SBS Radio, 7 billion stories and counting.
നമസ്കാരം, ശ്രീമതി അനിത പ്രതാപ്, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീമതി അനിത പ്രതാപ്. എറണാകുളം മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു ലോക്സഭയിലേക്ക്. ഒരിക്കലും LDFനെയോ UDFനെയോ അല്ലാതെ മറ്റാരെയും പിന്തുണച്ചിട്ടില്ലാത്ത കേരളത്തിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടിയാണോ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങി താങ്കൾ മത്സരിക്കുന്നത്?
തീർച്ചയായിട്ടും മനസ്സിലെല്ലാരും പറയും നാട്ടില് ഭയങ്കര രാഷ്ട്രീയ അവബോധമുണ്ടെന്ന്. അത് കാരണം തന്നെയാണ് ഞാൻ ഈ മത്സരത്തിൽ കയറിയിരിക്കുന്നത്. എന്നാന്ന് വെച്ചാല് സാധാരണ മനുഷ്യർക്ക് ഭയങ്കരം വെറുപ്പും മടുപ്പുമാണ് ഈ കോൺഗ്രസ് വന്നാലും ശരി LDF വന്നാലും ശരി, സാധാരണ മനുഷ്യർക്ക് ഒരു ഗുണവും വന്നിട്ടില്ല. ഭയങ്കര ഹരാസ്മെന്റ് ആണ് അവര് അനുഭവിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളോ ഒന്നിനും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഇതുവരെ കൊച്ചിയില് എന്തൊരു കുടിവെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടെന്നറിയാവോ? വേസ്റ്റ് ഡിസ്പോസൽ, ഇൻഫ്രാസ്ട്രക്ചർ, പാലം, ബ്രിഡ്ജ്, ഇങ്ങനെ ഒന്നും, റോഡ്സ് ഒന്നുമില്ല. ആകപ്പാട് ദേഷ്യപ്പെട്ടാണ് മനുഷ്യരിരിക്കുന്നത്. ഇതുവരെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കോൺഗ്രസിനെ ഡിഫീറ്റ് ചെയ്താലും പിന്നെ ആരാ ഉള്ളത്? LDF ഉള്ളു. ആദ്യമായിട്ടാണ് ആപ്പ് ഒരു ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അത് തന്നെയല്ല, സാധാരണ ഉള്ളൊരു ഓപ്ഷൻ അല്ല ഇതൊരു മനസാക്ഷിയുള്ള ഒരു ഓപ്ഷനാണ്. ഡൽഹിയിലെ 49 ദിവസം ഒരുപടി നടപടി എടുത്തിട്ടുണ്ട്. കുറെ തെറ്റിദ്ധാരണ അറിഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ ഓഫ് മീഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആപ്പിനെ കുറിച്ച്. പക്ഷെ സാധാരണ മനുഷ്യർക്ക് നല്ല അവബോധം ഉള്ള കാരണം അവർക്ക് മനസ്സിലായി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡ ആണ്. എനിക്ക് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ഒത്തിരി കാര്യം നടപടിയിലാക്കിയിട്ടുണ്ട്. അത് കാരണം ഭയങ്കര ഒരു വെറുപ്പും മടുപ്പും കാരണം മനുഷ്യരെല്ലാവരും ആപ്പിലോട്ടാണ് നോക്കുന്നത്. എല്ലാവരും ഒരു തീരുമാനം എല്ലാവരും എടുത്തിട്ടുണ്ട്, എറണാകുളത്ത് ഈ പ്രാവശ്യം ഒരു മാറ്റം വരുത്തണം.
തീർച്ചയായും ഇലക്ഷന് മുമ്പിൽ ഉള്ള ഒരു കോൺഫിഡൻസ് വളരെയധികം പൂർണ്ണമായി ഞാൻ അത് അംഗീകരിക്കുന്നു. അതേസമയം തന്നെ ആം ആദ്മി പാർട്ടി വലിയ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കി എന്നതും തള്ളിക്കളയാനാവാത്തൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെയാണ് ആപ്പും ആം ആദ്മി പാർട്ടിയും എന്ന ഒരു ചിന്ത കുറച്ച് ജനങ്ങളിലെങ്കിലും ഉണ്ടായി എന്ന് കരുതാനാകില്ലേ? പ്രത്യേകിച്ചും ഞാൻ അനിത പ്രതാപ് എന്ന വ്യക്തിയുടെ, മാധ്യമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ്, ഒരുപക്ഷെ ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം ആരാധനയോടെ കേട്ടിരുന്ന ഒരു പേരുമായിരുന്നു അനിത പ്രതാപ് എന്നുള്ളത് തന്നെ. താങ്കൾ പോലും വെറുമൊരു രാഷ്ട്രീയ, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ പോലെ ഒരു ഹിപ്പോക്രസിയിലേക്ക് പോയി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ മീഡിയയെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് അഴിച്ചു വരുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ വരുന്നു. അതൊരു സാധാരണ രാഷ്ട്രീയ നിലവാരത്തിലേക്കല്ലേ പോകുന്നത്?
തീർച്ചയായിട്ടും അല്ല. ഇപ്പൊ ഈ ബസ് സ്റ്റാൻഡ് ഞാൻ അവിടെ അടുപ്പിച്ച് എന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ വോളണ്ടിയേഴ്സ് കുറെ നാളായിട്ട് അവിടെ അടിക്കുന്നുണ്ട്, മീഡിയ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയം ഞാൻ അവിടെ ചെല്ലുമ്പോൾ മീഡിയ എത്തുന്നുണ്ട്. അതിന്റെ കാരണം എന്നാ ഞാൻ അവിടെ പോയി അതുപോലെ അടിച്ചു എന്നാന്ന് വെച്ചാല് ഈ കൊച്ചി നഗരം ഇന്റർനാഷണൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. കൊച്ചിയിലെ ആ ബസ് സ്റ്റാൻഡാണ് ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ്. അവിടെ അവിടെ ഒരു ബാത്റൂം പോലും പണിതിട്ടില്ല. ജെന്റ്സ് അവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ മൂത്രമൊഴിക്കും, പക്ഷെ ലേഡീസ് എവിടെയാ പോകുന്നത്? അവിടെ ഒരു വഹയില്ല അവിടെ. അപ്പൊ അത് കാണിക്കാനായിട്ട് മീഡിയ അറ്റൻഷൻ ഞാൻ അത് ഉപയോഗിച്ചു. എന്തിനു വേണ്ടി എന്നാന്ന് വെച്ചാൽ കാണിക്കാനായിട്ട് ഇത്രയും വലിയ ഒരു കൊച്ചി നഗറില് ഒരു ബാത്റൂം ഇല്ല. ഞാനൊരു വുമൺ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇതിലെ കൂടെ ഒക്കെ പോകുമ്പോ ഒരൊറ്റ ബാത്റൂം ഇല്ല സ്ത്രീകൾക്ക്. ഇത് ആരും ആലോചിച്ചിട്ടു പോലും ഇല്ല നമ്മുടെ ഈ രാഷ്ട്രീയക്കാര്. ഇപ്പൊ KV തോമസ് ആ കൊച്ചി നഗരത്തിനാണല്ലോ അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ഒക്കെ. ഇതുവരെ ഇതിന് ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. അത് കാണിക്കാനായിട്ടാണ് ഈ ഇതാണ് രാഷ്ട്രീയക്കാര് കാണിക്കുന്നത്. വോട്ട് മേടിക്കാൻ നേരത്ത് അവർ കൈ നീട്ടിക്കൊണ്ട് അവിടെ കോൺസ്റ്റിറ്റ്യൂൻസിൽ എത്തും. അത് കഴിഞ്ഞിട്ട് 5 വർഷത്തേക്ക് ആരും കാണുന്നില്ല. ഇത് ഞാനല്ല പറയുന്നത്, ഇത് നമ്മുടെ വോട്ടേഴ്സ് ആണ്, എറണാകുളത്തെ വോട്ടേഴ്സ് ആണ് പറയുന്നത്. അവർ പറയുന്നത് വോട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെക്സേ കാണുള്ളൂ, വലിയ ബിൽബോർഡേ കാണുള്ളൂ, സ്ഥാനാർത്ഥിനെ പിന്നെ കാണത്തില്ല, MPനെ പിന്നെ കാണത്തില്ല. അത് ഇതുപോലത്തെയുള്ള അന്യായമാണ് ഇവിടെ നടത്തുന്നത്. പിന്നെ നോക്കിയിട്ടില്ല സാധാരണ മനുഷ്യരുടെ കാര്യം. പിന്നെ ഓട്ടോയിൽ ഞാൻ പോയത് എനിക്ക് ആദ്യം തൊട്ട് ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു എനിക്ക് വനിതാ ടാക്സി വേണം, അല്ലെങ്കിൽ വനിതാ ഓട്ടോ കൊടുക്കാനായിട്ട്. എന്നാന്ന് വെച്ചാല് അതൊരു സിംബോളിക് ജെസ്റ്റർ ആയിട്ട് കാണിക്കാനായിട്ട് സ്ത്രീകളുടെ ശക്തീകരണം, സ്ത്രീകളുടെ സേഫ്റ്റി, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ വനിതാ ടാക്സി അല്ലെങ്കിൽ വനിതാ ഓട്ടോ എടുക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷെ ആർക്കും അറിയാൻ മേല എന്തൊരു ബുദ്ധിമുട്ട് എന്ന് കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു ആദ്യത്തെ വന്ന ഒരു സ്ത്രീയെ, വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ മീഡിയ ആകെ പാടെ വരട്ടിയിട്ട് ആ സ്ത്രീക്ക് പിന്നെ പേടിയായിരുന്നു വരാനായിട്ട്, വന്നില്ല. അതുപോലെ തന്നെ 5 വനിതാ ടാക്സി ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു, വനിതാ ഓട്ടോ, ഒരൊറ്റ സ്ത്രീ മുമ്പോട്ട് വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയ കളിയും ഉണ്ട് ഇരട്ടതും ഉണ്ട്, അത് കാരണം മുമ്പോട്ട് വന്നില്ല. പിന്നെ നിവൃത്തി ഇല്ലാണ്ട് ഞാൻ സാധാരണ പോലെയാണ് എടുത്തത് ക്യാമ്പയിൻ ബൈക്ക്. നമ്മളെ മറ്റേ പാർട്ടി പോലെ ഹിപ്പോക്രസിയും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് സാധാരണ മനുഷ്യർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹവും സന്തോഷമായിട്ട് എന്നെ സ്വീകരിക്കുന്നത്.
തീർച്ചയായും. പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്ന ഒരു വാക്കുണ്ട്, മീഡിയയാണ് ഇത് വളച്ചൊടിക്കുന്നതെന്ന്. അനിതാ പ്രതാപിനെ പോലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും പേര് എടുത്തിട്ടുള്ള മാധ്യമപ്രവർത്തകയും പറയുന്നു മീഡിയ വളച്ചൊടിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും മീഡിയ അത്ര മോശമാണോ രാഷ്ട്രീയ രംഗത്ത്? അപ്പോൾ മീഡിയ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്?
ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇലക്ഷനിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് കാണാം ഒരു കാര്യം, ഒരു സെക്ഷൻ ഓഫ് ദ മീഡിയ, എല്ലാ മീഡിയ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇപ്പൊ കുറെ പത്രം, ന്യൂസ് പേപ്പർ, ചാനൽ നല്ല ജോറായിട്ട് കറക്റ്റ് ആയിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്, അവർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ വാർത്തകള്. പക്ഷെ ക്വൈറ്റ് എ ഫ്യൂ അതേഴ്സ് അവര് ഭയങ്കര പാർട്ടിസാണ്, ന്യൂട്രലേ അല്ല. ഞാനത് ഇപ്പൊ കണ്ണുകൊണ്ട് കാണുക, ഐതർ അവർ കോൺഗ്രസിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ LDFന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇത് ഇപ്പൊ നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാർ തന്നെയല്ല പറയുന്നത്, ഇത് സാധാരണ മനുഷ്യരിപ്പോ പറയുന്നുണ്ട്. എല്ലായിടത്തും ഒരു ധാരണയുണ്ട് മീഡിയ ആർക്കു വേണ്ടിയാണ് ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്, അവർ കോർപ്പറേറ്റ്സിന് വേണ്ടി മാത്രമാണെന്ന്. ഇത് നമ്മൾ തന്നെയല്ല, ഇപ്പൊ രാജ്യത്തിലുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പൂർത്തിയായിട്ട് അതിലൊരു അവബോധം വന്നിട്ടുണ്ട്. അത് കാരണമാണ് മീഡിയക്ക് ഭയങ്കര ദേഷ്യമുണ്ട് സാധാരണ മനുഷ്യർ. ഇപ്പൊ അരവിന്ദ് കെജ്രിവാൽ മീഡിയനെ കുറ്റം പറഞ്ഞപ്പം അതിന്റെ ഫലം എന്താന്ന് വെച്ചാല് ഭയങ്കര സപ്പോർട്ട്, അരവിന്ദ് കെജ്രിവാളിന് ഒന്നുകൂടെ സപ്പോർട്ട് എന്നാന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയക്കാര് ഇതുവരെ മീഡിയനെ പറ്റി കുറ്റം പറയാനായിട്ട് അവർക്ക് ഒരു ധൈര്യമില്ല. വേറെ നമ്മുടെ കെജ്രിവാൾ, അതിപ്പം മുകേഷ് അംബാനി ആണെങ്കിലും ശരി, ഒരു സെക്ഷൻ ഓഫ് ദ മീഡിയ ആണെങ്കിലും ശരി, അത് ഒരു ധൈര്യമായിട്ട് ചങ്കുറ്റിയായിട്ട് പുള്ളിക്ക് വിമർശിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ നോക്കിട്ട് കാണുന്നത് എന്താ, ഇപ്പൊ മീഡിയ, ഒരു സെക്ഷൻ ഓഫ് ദ മീഡിയ നമ്മളെ കുറിച്ച് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ റോഡ് ഷോ ആയിട്ട് റോഡിലോട്ട് തന്നെ ഇറങ്ങുമ്പം, ഗ്രാമത്തിലോട്ട് ഇറങ്ങുമ്പം സാധാരണ മനുഷ്യർക്ക് ഭയങ്കര ഒരു സന്തോഷം. അതെങ്ങനെയാ അവർക്ക് അറിയാവുന്ന, എങ്ങനെ ആം ആദ്മി പാർട്ടി എന്നെ പറ്റി എങ്ങനെയാ അവർ അറിയില്ല എന്നാന്ന് വെച്ചാൽ മീഡിയ ഒന്നും അറിഞ്ഞിട്ടില്ല അവര്. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പം അതൊരു മീഡിയയുടെ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് ഉണ്ട്. സാധാരണ മനുഷ്യർ വായിക്കുന്നുണ്ട്, എറണാകുളത്ത് എല്ലാവരും വായിക്കുന്നുണ്ടല്ലോ പത്രം, പക്ഷെ വായിച്ചിട്ട് അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവർക്ക് വേറെ തരത്തിലുള്ള അറിവുണ്ട്. ഞാൻ എപ്പോഴും പറയും നമ്മുടെ സാധാരണ മനുഷ്യരാണ് നമ്മുടെ ഡെമോക്രസീനെ രക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അതെ, മീഡിയയിലും അതെ, ഇൻഡസ്ട്രീസിനും അതെ, അവർക്കൊക്കെ ഒരു എങ്ങനെയെങ്കിലും അവർക്ക് ബിസിനസ് പോകണമെന്നുള്ളൂ, ഒരൊറ്റ ഒരു ഒരു ലക്ഷ്യമുള്ളൂ അവർക്ക്. സാധാരണ മനുഷ്യരാണ്. 1975 ശരി, എത്ര വർഷമായിട്ട് നമ്മുടെ സാധാരണ മനുഷ്യർ, എല്ലാ വോട്ടും സാധാരണ മനുഷ്യരാണ് നമ്മുടെ ഡെമോക്രസീനെ രക്ഷിക്കുന്നത്.
തീർച്ചയായും. സാധാരണ മനുഷ്യരുടെ കാര്യം, ആം ആദ്മി എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാർ, കോമൺ മാന്റെ കാര്യമാണ്. ഇവിടുത്തെ ചില ശ്രോതാക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഈ താങ്കളുടെ അഫിഡാവിറ്റ് കണ്ട ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട്. താങ്കളുടെ അഫിഡാവിറ്റിൽ പറയുന്നത് താങ്കളുടെ സ്വത്ത് 20 കോടി രൂപയാണ്, വർഷം 1 കോടിയിലേറെ വരുമാനമുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. ആം ആദ്മിയായിട്ട് എങ്ങനെ പറ്റുന്ന ചോദ്യമുണ്ട്. എന്ത് മറുപടി പറയാൻ കഴിയും?
ഞാനൊരു കാര്യം പറയട്ടെ, അത് എന്റെ ഹസ്ബൻഡിന്റെ സ്വത്താണ്, 3/4 എന്റെ ഹസ്ബൻഡിന്റെ സ്വത്താണ്. അത് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചപ്പം അന്ന് 5 rupees to a crore ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ചെയ്ത് കാരണം നമ്മൾ റുപ്പി ഇത്രയും ഡിവാലുവേഷൻ വന്നായിരുന്നു, ഇപ്പൊ 10 rupees ആയി. അപ്പൊ ഓൺ പേപ്പർ നമ്മുടെ ഇന്ത്യ പണം വെച്ച് നോക്കുവാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ, എന്റെ ഭർത്താവിന്റെ സ്വത്ത് ഡബിൾ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നേരാണ് എന്റെ, ഞാനൊരു നല്ല കുടുംബത്തിലാണ് ഉണ്ടായത്, എന്റെ കുടുംബത്തിന് കുറെ സ്വത്തുണ്ട്, പക്ഷെ അത് ഞാൻ തൊട്ടിട്ടില്ല ഇതുവരെ. അത് ഞാൻ എന്റെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് CNN-ലും ടൈം മാഗസീനിലൊക്കെ ഇരുന്നപ്പോൾ ഞാൻ ഇന്ത്യ ഹയസ്റ്റ് പേഡ് ജേർണലിസ്റ്റ് ആയ കാരണം ആ പണം സമ്പാദിച്ച് അതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് വലിയ ഗെയിം അടിക്കലോ വലിയ കാർഡൊന്നുമില്ല, കാരണം സേവ് ചെയ്ത് കുറെ എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഇപ്പൊ സാലറി ആയിട്ട് ഇൻകം ഒന്നുമില്ല എന്നു വെച്ചാൽ എന്റെ ഹസ്ബൻഡ് അംബാസിഡർ ആയിട്ട് ഇരിക്കുമ്പം അത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ വല്ലയിടത്തും പോയി ഇൻകം എടുക്കുവാണ്, ഒരു സാലറി എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ എന്തിനൊരു തെറ്റിദ്ധാരണയാണ്, ഇത്തിര സ്വത്തുണ്ടെങ്കിൽ നമുക്ക് സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളോ അവരുടെ വേദനം കഷ്ടപ്പാടും അറിയാലെന്ന്. ഒരു കാര്യം ഇവരല്ല, ഇത് ഇലക്ഷൻ ഇപ്പം ഞാൻ 1 മാസം മുമ്പാണ് അനൗൺസ് ചെയ്ത് കയറിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 35 വർഷമായിട്ട് മനുഷ്യർക്ക് എന്നെ അറിയാവും, എന്നെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഈ കഴിഞ്ഞ എല്ലാ വർഷവും ഞാൻ എനിക്ക് പാടമുണ്ട് ഈ ആലപ്പുഴയില്, എല്ലാ വർഷവും ഞാൻ അത് മൂന്നാല് പ്രാവശ്യം അവിടെ പോകും. ഞാൻ കെ എസ് ആർ ടി സി ബസ് എടുത്താണ് പോകുന്നത്. അപ്പൊ എല്ലാരും പറയും ഓ ഒരു അംബാസിഡറിന്റെ ഭാര്യയായിട്ടും പിന്നെ സി എൻ എന്റെ സൗത്ത് ഏഷ്യ ബ്യൂറോ ചീഫ് ആയിട്ടും അതെന്തിനാ കെ എസ് ആർ ടി സി ബസ് എടുക്കുന്നത്, പൈസ ഇല്ലാഞ്ഞിട്ടല്ല. എന്നാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്താലേ ഉള്ളൂ സാധാരണ മനുഷ്യർ വേദനകളൊക്കെ അറിയുള്ളൂ. ഇത് വേറൊരു കാര്യമുണ്ട്. ഇതിപ്പം മറ്റേതൊക്കെ ഈ ഇത്ര പണം കിട്ടിയാൽ അവർ കാറേന്ന് ഇറങ്ങിയല്ലോ, എ സി കാറേന്ന് ഇറങ്ങിയല്ല, ആരും എ സി മുറിയിൽ ഇറങ്ങിയല്ല. അതേസമയം ഞാൻ പണ്ട് തൊട്ട് ഇതൊക്കെ അറിയാനായിട്ട് സാധാരണ മനുഷ്യരുടെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്, യാത്രയും ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ എം എ ജേർണലിസ്റ്റ്. ഇപ്പോഴും ഞാൻ ആദ്യം തന്നെ ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പൊ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വി മസ്റ്റ് ഹിയർ ഫ്രം ഓൾ സൈഡ്, എല്ലാ സൈഡിൽ നിന്നും നമ്മൾ കേൾക്കണം, കാണണം.
ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പൊതുവിൽ വരുന്ന ദേശീയ തലത്തിൽ തന്നെ വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കൃത്യമായ നിലപാടുകളില്ല, ജനലോക്പാൽ ബിൽ എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെക്കുറിച്ച് കൃത്യമായ നിലപാടില്ല, എക്കണോമിക് ഇഷ്യൂവിൽ നിലപാടില്ല, അതുപോലെ തന്നെ കാശ്മീർ വിഷയത്തിൽ നേരത്തെ ഒരു നിലപാടെടുത്ത് മാറ്റുന്നു. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് ശേഷം ആം ആദ്മി പാർട്ടിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം, ആരെയായിരിക്കും പിന്തുണയ്ക്കുക?
തീർച്ചയായിട്ടും എല്ലാരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരു പോളിസി ഇല്ല, നയമില്ല, ഐഡിയോളജി ഇല്ല, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്പർ വൺ, ആം ആദ്മി പാർട്ടിക്ക് സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങളും അവരുടെ കഷ്ടങ്ങളും അവരുടെ ബുദ്ധിമുട്ടും അതൊക്കെ ഒരു തീർച്ചയായിട്ടും പരിഹരിക്കണം. അത് അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യണം. അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആം ആദ്മി പാർട്ടി ഈ ദേഷ്യം ഒരു ഡെമോക്രാറ്റിക് വേയിൽ അങ്ങനെ ചാനൽ ചെയ്ത് ാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ, ഈ ഇപ്പൊ എറണാകുളത്ത് തന്നെ മനുഷ്യരുടെ ദേഷ്യം കാണുമ്പോ എനിക്ക് ശരിക്കും പേടിയാ വരുന്നത്. എന്നാന്ന് വെച്ചാൽ ഈ ദേഷ്യം ഭയങ്കര അപകട ദേഷ്യമാണ്. എന്നാന്ന് വെച്ചാൽ എല്ലാം സാധാരണ മനുഷ്യർക്ക് എറണാകുളത്ത് പോലും ഇത്ര അവബോധമുള്ള സ്ഥലത്ത് പോലും ഒരു ധാരണയുണ്ട്. ഇപ്പം നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഒരു ഫ്യൂച്ചർ ഇല്ല, ഒരു ഭാവിയില്ല, അവരെ ഭയങ്കര ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം സാധാരണ മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് നമ്മൾ അത് പരിഹരിച്ച് അത് നടപടിയിലാക്കണം. അതാണ് നമ്പർ വൺ. പിന്നെ നമ്പർ ടു, ഈ അഴിമതി തീർച്ചയായിട്ടും മാറ്റണം. എന്നാന്ന് വെച്ചാൽ അഴിമതി കാരണം ആർക്കും ജീവിക്കാൻ മേല, ഇപ്പൊ നമ്മുടെ നാടങ്ങനെ പോവാണ്. പിന്നെ സ്വരാജ്, സ്വരാജ്യത്തിന് നമ്മുടെ സാധാരണ മനുഷ്യർ വേണം ഓരോ തീരുമാനം എടുക്കാനായിട്ട്. ഇപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റ് ഇല്ല, ഒരു ഐഡിയോളജി ഇല്ലെന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി തെറ്റാണ്. എന്നാന്ന് വെച്ചാല് നമ്മുടെ ഐഡിയോളജി, നമ്മുടെ സീക്രട്ട് ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ പ്രകൃതി നശിപ്പിക്കരുത്, നമ്മുടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് വേണം, നമ്മുടെ ഈ ഓരോ സ്വരാജ്, സെൽഫ് ഗവൺമെന്റ്, ഇതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആം ആദ്മി ഐഡിയോളജി ഇസ് ആം ആദ്മി പാർട്ടീസ് ഐഡിയോളജി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ സീക്രട്ട് ടെക്സ്റ്റ്. അത് ഫുൾഫിൽ ചെയ്യും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഐഡിയോളജി. ഇപ്പൊ ഇക്കണോമിക് ഇഷ്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് സെക്ടറിന്റെ അത്യാവശ്യമാണ്. നമുക്ക് പ്രൈവറ്റ് സെക്ടർ ലാഭം ഉണ്ടാക്കുന്നതും അത് അത്യാവശ്യം, അതാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി, ലാഭം ഉണ്ടാക്കണം. പക്ഷേ നമ്മുടെ നാട് നശിപ്പിച്ച്, നമ്മുടെ പ്രകൃതി നശിപ്പിച്ച്, നമ്മുടെ സാധാരണ മനുഷ്യരെ നശിപ്പിച്ചിട്ട് അങ്ങനത്തെ ലാഭം വരെ പോകുന്നത് അത് ഒരു സമൂഹ ഉത്തരവാദിത്വം അല്ല. അപ്പം എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ റെസ്പോൺസിബിൾ മെമ്പേഴ്സ് ആണ്. ഇപ്പൊ തന്നെ ഒത്തിരി കുറ്റം പറഞ്ഞു വാൾമാർട്ടിനെ സമ്മതിച്ചില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ അത് ഒപ്പോസ് ചെയ്ത് വിരോധിച്ചെന്ന് പറഞ്ഞു. ഇത് തെറ്റിദ്ധാരണയാണ്. അരവിന്ദ് കെജ്രിവാൾ ഈ വാൾമാർട്ട് പോലെയുള്ളവർ വന്നപ്പം അവിടെ അത്യാവശ്യമായിട്ട് അത് നടത്തണമെന്ന് പറഞ്ഞപ്പം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്നാന്ന് വെച്ചാല് 5 ഉദാഹരണം തരൂ വേൾഡിൽ ഈ വാൾമാർട്ട് പോലെ പ്രൈവറ്റ് റീറ്റെയിൽ വന്നിട്ട് അവിടുത്തെ ലോക്കൽ ഇക്കോണമി നല്ലതായിട്ട് ഇംപ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ 5 ഉദാഹരണം തരുമെന്ന് പറഞ്ഞു. കണ്ടില്ല പിന്നെ ഇവരെ. എന്നാന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഈ ഇങ്ങനെ വാൾമാർട്ട് പോലെ വന്നിരിക്കുന്ന അമേരിക്കയിലും പോലും മനുഷ്യർ കണ്ടമാനം വിരോധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ഇന്ന് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പ്രൈവറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയലിസ്റ്റ് അവർക്ക് പണം കൂട്ടാനായിട്ട് ആണ് അവർ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വാൾമാർട്ട് പോലെ വന്നിരുമ്പോൾ നമ്മുടെ പോപ്പ് ആൻഡ് മോം ഷോപ്സ് ഉണ്ട്, അതെല്ലാം തകർത്തു. അത് അമേരിക്കയിൽ പോലും തകർത്തതാണ്. അമേരിക്കയിൽ പോലും വിരോധമുണ്ട് ഇതിനെ കുറിച്ച്. അത് കാരണമാണ് പ്രൈവറ്റ് സെക്ടർ നമ്മൾ പറയുന്നത്, ആം ആദ്മി പാർട്ടി പറയുന്നത് എന്താണെന്ന്, പ്രൈവറ്റ് സെക്ടർ മെയിൻ ജോബ് ടു ക്രിയേറ്റ് ജോബ്സ്. ഇതിപ്പോ നമ്മള് ജോബ്ലെസ് ഗ്രോത്ത് ആണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത് ഇന്ത്യയിൽ. അത് വന്നാൽ ഭയങ്കര അപകടമാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ 10-ഉം 15-ഉം
യുവജനങ്ങളാണ്, ഇത് തന്നെയല്ലേ ലെഫ്റ്റ് പാർട്ടീസും പറയുന്നത്? എന്ത് മാറ്റമാണുള്ളത് അതില്?
ലെഫ്റ്റ് പാർട്ടീസ് പറയുന്നു, പക്ഷെ അവര് ട്രേഡ് യൂണിയൻ കാരണം ഒരൊറ്റ ഇൻഡസ്ട്രിക്ക് നടക്കാൻ മേലല്ലോ നടപടിയിലാവുന്നില്ല. അപ്പൊ കേരളത്തിൽ തന്നെ ഇൻഡസ്ട്രീസ് മുഴുവൻ തകർത്തിയത് ഈ ട്രേഡ് യൂണിയനിസം കാരണം തന്നെയാണ്. അതാണ് നമ്മൾ അതൊക്കെ നിർത്തണം. വർക്കേഴ്സ് റൈറ്റ്സ് ഭയങ്കര മുഖ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, പക്ഷെ ഇവര് ഭയങ്കര തടസ്സമായിട്ടാണല്ലോ നിൽക്കുന്നത്. അത് കാരണമല്ലേ ഇപ്പൊ ഡൽഹിയിൽ CPM CPI എത്ര വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന്റെ ആം ആദ്മി പാർട്ടിനെയാണല്ലോ എല്ലാവരും വോട്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ അവര് വർക്കേഴ്സ് റൈറ്റ്സ് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് അത് എല്ലാ തടസ്സവും മാറ്റുവാണ്. CPM കാരണം ഇപ്പൊ വർക്കേഴ്സിന് സാധാരണ മനുഷ്യർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് കേരളത്തിൽ, അത് അവരൊരു തടസ്സമായിട്ടാണ് വന്നിരിക്കുന്നത്. വർക്കേഴ്സ് റൈറ്റും കൊണ്ടും പറഞ്ഞുകൊണ്ട് അവരിരുന്നോണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അത് ഇൻഡസ്ട്രിക്കും നശിപ്പിക്കുവാണ്, നമ്മുടെ വർക്കേഴ്സിനെ നശിപ്പിക്കുവാണ്. ഇപ്പൊ തന്നെ FACC അവിടെ 5000 എംപ്ലോയീസ് ആണ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CPM എന്നാ ചെയ്തിരിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി? അവരൊക്കെ ഒരു തടസ്സമായിട്ട് ചുമ്മാ ഒരു ഹിപ്പോക്രസി ആയിട്ട് പറയുന്നു. ഇപ്പൊ FACC എംപ്ലോയീസ് മുഴുവൻ അവർ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് അവര് വോട്ട് ചെയ്യുള്ളൂ എന്നാന്ന് വെച്ചാൽ ഒരു സിൻസിയറിറ്റി അവർ കാണുന്ന ആം ആദ്മി പാർട്ടിയിൽ മാത്രമുള്ളൂ.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീമതി അനിതാ പ്രതാപ്, SBS മലയാളം റേഡിയോയോട് സംസാരിച്ചതിന്.
SBS റേഡിയോ മലയാളം പ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കും. മറക്കാതെ കേൾക്കുക.